രണ്ട് കൊരിന്ത്യർ അധ്യായം 11. എന്റെ അല്പമായ ബുദ്ധിഹീനത പൊറുക്കുവാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. അതെ, ദയവായി ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ഷമിച്ചിരിക്കുന്നു. ദൈവീകമായ അസൂയ എനിക്ക് നിങ്ങളോടുണ്ട്. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പരിശുദ്ധ കന്യകയായി ഞാൻ നിങ്ങളെ അവന് നൽകേണ്ടതിന് തന്നെ. എന്നാൽ നിങ്ങളുടെ ശുദ്ധവും ഏക മനസ്സോടു കൂടിയതുമായ ക്രിസ്തുഭക്തിയിൽ നിന്നും നിങ്ങളുടെ മനസ്സ് അകറ്റപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു. ചതിയനായ സർപ്പം ഹവ്വയെ ദുർമാർഗത്തിലേക്ക് നയിച്ചതുപോലെ അത് സംഭവിക്കാം. മറ്റൊരാൾ വന്ന് ക്രിസ്തുവിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിനോട് നിങ്ങൾക്ക് വളരെ ക്ഷമയുണ്ട്. ഞങ്ങളിൽ നിന്നും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കിട്ടുന്ന ആത്മാവിനെയും സുവിശേഷത്തെയും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇക്കാര്യത്തിൽ നിങ്ങളെന്നോട് ക്ഷമ കാട്ടണം. ആ മഹാന്മാരായ അപ്പോസ്തലന്മാർ എന്നേക്കാൾ ഒട്ടും കൂടിയവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പരിശീലനം സിദ്ധിച്ച പ്രാസംഗികനല്ലെങ്കിലും എനിക്ക് ദൈവികമായ സത്യത്തെക്കുറിച്ച് അറിവുണ്ട്. കൂടാതെ പരിപൂർണമായ സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതിഫലമില്ലാതെ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. അതെ, നിങ്ങളെ ഉയർത്താൻ ഞാൻ സ്വയം വിനീതനാക്കി. അത് തെറ്റായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ മറ്റു സഭകളിൽ നിന്നും പ്രതിഫലം വാങ്ങി. നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞാൻ അവരുടെ പണം വാങ്ങിയത്. നിങ്ങളോട് ഒപ്പമിരുന്നപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നതിനൊന്നും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മക്കദോനിയിൽ നിന്ന് വന്ന സഹോദരന്മാർ എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. ഏത് സാഹചര്യത്തിലും ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഭാരമായിട്ടില്ല. ഇനിയും ഒരിക്കലും ഭാരമാകുകയുമില്ല. അക്കാര്യത്തിൽ പുകഴ്ച പറയുന്നതിൽ നിന്ന് ഒരു അഖായക്കാരനും എന്നെ തടയുകയില്ല. എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്തോടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകാത്തത്? നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണിതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ദൈവത്തിനറിയാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ഇപ്പോഴത്തെ പ്രവൃത്തികൾ തുടരുകയും ചെയ്യും. പൊങ്ങച്ചം പറയുവാൻ ഒരു കാരണം കൊടുക്കാതെ അവരെ തടയുവാനാണ് ഞാൻ ഇത് തുടരുവാൻ ആഗ്രഹിക്കുന്നത്. അവർക്കും ഞങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്നതിന്റെ പേരിൽ അവർ പൊങ്ങച്ചം പറയുന്നത് എനിക്കിഷ്ടമല്ല. അവർ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരല്ല, അവർ നുണയന്മാരാണ്. തങ്ങൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കതിൽ അത്ഭുതമില്ലാത്തത് എന്തുകൊണ്ടാണെന്നോ? സാത്താൻ പോലും താൻ വെളിച്ചദൂതനാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി സ്വയം മാറാറുണ്ട്. അതുകൊണ്ട് സാത്താന്റെ ദൂതന്മാർ ശരിയായതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തങ്ങളെന്ന മട്ടിൽ രൂപം ധരിച്ചാൽ തങ്ങൾക്ക് അത്ഭുതമുണ്ടാവുകയില്ല. പക്ഷേ അവസാനം അവർ ശിക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഞാനൊരു വിഡ്ഢിയാണെന്ന് ആരും കരുതരുത്. എന്നാൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ വേണം നിങ്ങൾ എന്നെ സ്വീകരിക്കുവാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആത്മപ്രശംസ നടത്താം. എനിക്ക് എന്നെപ്പറ്റി ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആത്മപ്രശംസ ചെയ്യുന്നത്. പക്ഷേ എന്റെ ഈ ആത്മപ്രശംസയിൽ കർത്താവ് സംസാരിക്കുന്നത് പോലെയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു വിഡ്ഢിയെപ്പോലെ ഞാൻ ആത്മപ്രശംസ നടത്തുന്നു. അനേകം പേർ തങ്ങളുടെ ലൗകിക ജീവിതത്തെ ചൊല്ലി പുകഴ്ച പറയും. വിവേകം ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിശൂന്യരെ സന്തോഷമായി സഹിക്കാൻ പറ്റും. നിങ്ങളെ അടിമയാക്കുകയോ മുതലെടുക്കുകയോ തരമെന്ന് കണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരോടും നിങ്ങളെക്കാൾ കേമനെന്ന് കരുതുന്നവരോടും ചെകിട്ടത്തടിക്കുന്നവരോടും നിങ്ങൾ ക്ഷമിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് കരുതുന്നവരോടും നിങ്ങൾ ക്ഷമ കാണിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പോലും ഞാൻ അശക്തനായിരുന്നു എന്ന് സമ്മതിക്കുന്നതിലും എനിക്ക് ലജ്ജയുണ്ട്. എന്നാൽ അഭിമാനിക്കാൻ തക്ക ധൈര്യമുള്ള ഒരാളെങ്കിലുമുണ്ടെങ്കിൽ ഞാനും അങ്ങനെ ധൈര്യവാനാകും. ഒരു മണ്ടനെപ്പോലെയാണ് എന്റെ സംസാരം. ആ മനുഷ്യർ എബ്രായക്കാരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രഹാമിന്റെ വംശക്കാരാണോ? ഞാനും അത് തന്നെ. അവർ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നുവോ, ഞാൻ അവനെ കൂടുതൽ ശുശ്രൂഷിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കിറുക്ക് തന്നെ. അവരെക്കാൾ വളരെ കഠിനമായി ഞാൻ പ്രവർത്തിച്ചു. കൂടുതൽ തവണ ഞാൻ തടങ്കലിൽ കഴിഞ്ഞു. അവരെക്കാളേറെ മർദ്ദനം ഞാൻ സഹിച്ചു. പലതവണ ഞാൻ മരണത്തോടടുത്തു. 5 തവണ യഹൂദർ തങ്ങളുടെ ശിക്ഷയായ 39 ചാട്ടിയടി എനിക്ക് നൽകി. 3 വ്യത്യസ്ത സമയങ്ങളിൽ എന്നെ വടികൊണ്ടടിച്ചു. ഒരിക്കൽ കല്ലേറേറ്റ് ഞാൻ മരിക്കാറായിരുന്നു. 3 പ്രാവശ്യം ഞാൻ കപ്പൽ ഛേദങ്ങളിൽ പെട്ടു. അതിലൊരു തവണ ഒരു രാത്രിയും പിറ്റേ ദിവസവും ഞാൻ കടലിൽ കഴിഞ്ഞു. വളരെ ദൂരം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. നദികളിലും കള്ളന്മാർക്ക് മുമ്പിലും യഹൂദർക്കിടയിലും ജാതികൾക്കിടയിലും ഞാൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നഗരങ്ങളിലും വിജനപ്രദേശങ്ങളിലും കടലിലും ഞാൻ അപകടത്തിലായിട്ടുണ്ട്. തങ്ങൾ സഹോദരന്മാരാണെന്ന് നടിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരന്മാർ അല്ലാത്തവരുമായവരുടെ ഇടയിലും ഞാൻ പെട്ടിട്ടുണ്ട്. കഠിനവും ക്ഷീണിപ്പിക്കുന്നതുമായ ജോലികൾ ഞാൻ ചെയ്തു. പലപ്പോഴും എനിക്ക് ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല. ഞാൻ വിശന്നും ദാഹിച്ചും വലഞ്ഞു. പലപ്പോഴും എനിക്ക് ആഹാരം ലഭിച്ചില്ല. തണുപ്പത്ത് ഞാൻ വസ്ത്രമില്ലാതിരുന്നു. മറ്റ് അനേകം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് എല്ലാ സഭകളിലും എനിക്കുള്ള ശ്രദ്ധയാണ്. അവരെക്കുറിച്ച് എനിക്കെന്നും ഉത്കണ്ഠയാണ്. മറ്റൊരാൾ ദുർബലനാകുമ്പോഴൊക്കെ എനിക്കും ദൗർബല്യം അനുഭവപ്പെടും. മറ്റൊരാൾ പാപത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴൊക്കെ എനിക്ക് വിഷമമുണ്ടാകും. ഞാൻ അഭിമാനിക്കുന്നുവെങ്കിൽ അത് ഞാൻ ദുർബലനാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളുടെ പേരിലായിരിക്കും. ഞാൻ നുണ പറയുകയില്ലെന്ന് ദൈവത്തിനറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായ അവനെ എന്നെന്നും വാഴ്ത്തുക. ഞാൻ ദമസ്കോസിലായിരുന്നപ്പോൾ എന്നെ തടവിലാക്കാൻ അരേത്ത രാജാവിന്റെ ഗവർണർ നഗരത്തിനു ചുറ്റും കാവലേർപ്പെടുത്തി. എന്നാൽ എന്റെ ചില സുഹൃത്തുക്കൾ എന്നെ ഒരു കുട്ടയിലാക്കി അവർ കോട്ടമതിലിലെ ജനലിനുള്ളിൽ കൂടി കുട്ട കടത്തി എന്നെ മെല്ലെ താഴോട്ടിറക്കി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു.